കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം സക്കരിയ പ്രവചനം ആണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കൂട്ടം ജനങ്ങൾ, അവർ ദേവാലയം പണിയുവാനുള്ള താൽപ്പര്യത്തോടെ സ്വന്തം ദേശത്തേക്ക് വന്നു. പക്ഷേ എതിർപ്പുകളുടെ പിൻപിൽ അവർ പതറിപ്പോയി. ആ ജനത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചു. പ്രവാചകനായ സക്കരിയാവ് 10 ദർശനങ്ങളിലൂടെയാണ് ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുവാൻ ആരംഭിച്ചത്. വളരെ അർത്ഥവത്തായ ദർശനങ്ങൾ. 10 ദർശനങ്ങളിൽ 8 എണ്ണം നാം പഠിച്ചു കഴിഞ്ഞു. ഇനിയും നാം 9-ാമത്തെ ദർശനമാകുന്നു പഠിക്കുവാൻ പോകുന്നത്. 8ഉം 9ഉം ദർശനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നുവല്ലോ. ആദ്യത്തെ ദർശനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവയായിരുന്നെങ്കിൽ 8ഉം 9ഉം ദർശനങ്ങൾ മുന്നറിയിപ്പിന്റെയും ന്യായവിധിയുടെയും ദർശനങ്ങളാകുന്നു. 5-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളാണ് ഇനിയും നാം പഠിക്കുന്നത്. 9-ാമത്തെ ദർശനം അത്രേ ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അത് നമുക്ക് ശ്രദ്ധിച്ചു പഠിക്കാം. 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് എന്നോട്, നീ തലപൊക്കി ഈ പുറപ്പെടുന്നത് എന്താകുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. സക്കരിയാവ് ഉറങ്ങാൻ കിടന്നപ്പോൾ കണ്ട സ്വപ്നങ്ങളാണിവ എന്നാണോ ഇപ്പോഴും താങ്കൾ ചിന്തിക്കുന്നത്? പ്രവാചകന്റെ കണ്ണ് തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. ഇത് സ്വപ്നമൊന്നുമല്ല. ഇതെല്ലാം അവന് വിവരിച്ചു കൊടുക്കുന്ന ദൂതൻ പറഞ്ഞു, നീ തലപൊക്കി നോക്കുക എന്ന്. 6-ാം വാക്യം നോക്കിക്കാട്ടെ. അതെന്തെന്ന് ഞാൻ ചോദിച്ചതിന് പുറപ്പെടുന്നതായൊരു എഫ എന്നവൻ പറഞ്ഞു. അത് സർവദേശത്തിലുമുള്ള അവരുടെ അകൃത്യം എന്നും അവൻ പറഞ്ഞു. അതെന്തെന്ന് ഞാൻ ചോദിച്ചതിന്, വാസ്തവത്തിൽ സക്കരിയാവ് ആദ്യമായിട്ടാണ് ഒരു ശൂന്യാകാശ സഞ്ചാരിയെ കാണുന്നത്. അതെന്താണെന്ന് അവന് മനസ്സിലായില്ല. അതും ഒരു സ്ത്രീ സക്കരിയാവിനൊരു വിശദീകരണം ഇവിടെ അത്യാവശ്യമാണ്. പുറപ്പെടുന്നതായൊരു ഏഫ, ധാന്യങ്ങളും മാവുമൊക്കെ അളക്കുവാൻ ഉപയോഗിച്ചിരുന്ന അളവ് പാത്രം അത്രേ ഏഫ. അതുകൊണ്ട് ഇത് വ്യാപാരത്തിന്റെ പ്രതീകമാണ്. ഒരു ഏഫ എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു പറ എന്ന് പറയുന്നതിന് തുല്യമായ അളവാണ്. പുറപ്പാട് പുസ്തകം 16:36 നാം അത് വായിക്കുന്നുണ്ട്. ഇവിടെ ഇനിയും 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, പിന്നെ ഞാൻ വട്ടത്തിലുള്ള ഒരു ഈയപ്പലക പൊങ്ങിപ്പോകുന്നതും അവിടെ ഏഫയുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതും കണ്ടു. ഇസ്രായേലിലെ പാപത്തിന്റെ അതിക്രമങ്ങളുടെ മേൽ വരുവാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് തുടർന്ന് പറയുന്നതാണ് ഈ ദർശനത്തിൽ നാം കാണുന്നത്. ദേശത്തു നിന്നും പാപവും അതിക്രമവും മുഴുവനായി നീക്കം ചെയ്യുന്ന സഹസ്രാബ്ദ വാഴ്ചയിലേക്കാണ് ഈ ദർശനം വിരൽ ചൂണ്ടുന്നത്. സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപ് ബാബിലോണിന് വരുവാൻ പോകുന്ന ന്യായവിധിയിലേക്കും ഈ ദർശനം പോകുന്നുണ്ട്. ബാബിലോണിന്റെ വ്യാപാര മേഖലകൾക്ക് വരുവാൻ പോകുന്ന ന്യായവിധി വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ താരതമ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ മതഭക്തിയുള്ള ബാബിലോണിന്റെ മേൽ വരുന്ന ന്യായവിധിയുടെ ചിത്രമാകുന്നു നമുക്ക് ലഭിക്കുന്നത്. അത്യാഗ്രഹത്തിന്റെ ഈ വിഷയം ദൈവം തീർച്ചയായും ന്യായം വിധിക്കും. അവന്റെ കൽപ്പന മറ്റുള്ളവർക്കുള്ളതിനെ മോഹിക്കരുതെന്നുള്ളതാണ്. ദ്രവ്യാഗ്രഹവും വാണിജ്യപരമായി ബന്ധപ്പെട്ട അത്യാഗ്രഹവും ദൈവം ശിക്ഷിക്കും. തൂക്കങ്ങളിൽ ഏറ്റവും വലിയ തൂക്കമായിരുന്നു താലന്ത്. അത് ഈയത്തിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. സാധാരണയുള്ളതിൽ ഏറ്റവും ഭാരമുള്ള ലോഹം ഈയമാകുന്നുവല്ലോ. നാണയത്തുട്ടുകൾ സാധാരണയായി ഉണ്ടാക്കിയിരുന്നത് ഈയം കൊണ്ടായിരുന്നു. ബാബിലോണിൽ നിന്നും മടങ്ങി വന്ന ഇസ്രായേലിയരുടെ പാപങ്ങളിൽ ഏറ്റവും മുഖ്യമായത് പണത്തോടുള്ള മതിവരാത്ത സ്നേഹവും ഭൗതിക വസ്തുക്കളോടുള്ള അത്യാർത്തിയും തങ്ങളുടെ സഹോദരന്മാർക്ക് അമിത പലിശയ്ക്ക് പണം കൊടുത്തിരുന്ന കടം കൊടുത്തിരുന്നതിനാൽ അവർക്കുണ്ടായി വന്നതായ ദോഷവും. നെഹമ്യാവ് ഈ വിഷയത്തെ ശരിക്കും കൈകാര്യം ചെയ്യുന്നതായി നാം കാണുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനെ മോശയിക ന്യായപ്രമാണം വിലക്കിയിരുന്നു. മാത്രമല്ല, നെഹമ്യാവ് ഈ പ്രശ്നം വ്യക്തമാക്കുകയും ചെയ്തു. ഇന്നത്തെ നമ്മുടെ അവസ്ഥയും ഇതിൽ നിന്നും വ്യത്യസ്തമാണോ? ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും നമുക്ക് ലാഭം ഉണ്ടാക്കണം, ഈ ഒരു ചിന്ത മാത്രമല്ലേ ഉള്ളൂ. എങ്ങനെങ്കിലും 4 കാശുണ്ടാക്കണം. അത് കിട്ടാത്ത ഒരു കാര്യത്തിനും എന്നെ കിട്ടത്തില്ല. അത് കിട്ടുവാൻ ആരെയും മലർത്തിയടിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, അല്പം ചിന്തിക്കൂ. പണത്തോടുള്ള ഭൗതിക വസ്തുക്കളോടുള്ള താങ്കളുടെ അത്യാഗ്രഹമല്ലേ താങ്കളുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം? അത് താങ്കളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് ബന്ധങ്ങൾ പോലും തകരുന്നു. ഭർത്താവിൻ്റെ താല്പര്യം മുഴുവൻ പണമുണ്ടാക്കണമെന്നത്രേ. ഭാര്യയെയും കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുവാനോ അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനോ താല്പര്യമില്ല. ഫലമോ, താങ്കൾ ആർക്കുവേണ്ടി സമ്പാദിക്കുന്നുവോ അവർ അത് വേണ്ടാത്ത സ്ഥിതിയിൽ എത്തിച്ചേരുന്നു. അവരെല്ലാവരും കൂടി അത് കളയുന്നു. ഇതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഏതിനാണോ സുഹൃത്തെ താങ്കളുടെ ജീവിതത്തിലെ പ്രഥമ സ്ഥാനം കൊടുത്തിരിക്കുന്നത് അത് താൻ വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് ചിന്തിക്കൂ. പണത്തോടും ഭൗതിക വസ്തുക്കളോടുമുള്ള അമിത സ്നേഹം ജീവിതത്തെ നശിപ്പിക്കും. ഇട്ട് മൂടുവാൻ പണമുള്ള പലരും ഒരിറ്റ് സമാധാനത്തിനു വേണ്ടി, അല്പം സന്തോഷത്തിനു വേണ്ടി പരക്കം പായുന്നു. ഈ പണത്തിനു വേണ്ടിയുള്ള ആർത്തി താങ്കളുടെ ജീവിതത്തിൽ നിന്നും നീക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കൂ സുഹൃത്തെ. പലരുടെയും ആർത്തി കണ്ടാൽ തോന്നും മുഴുവൻ വാരിക്കെട്ടി അങ്ങ് കൊണ്ടുപോകുമെന്ന്. പക്ഷെ പോകുമ്പോൾ കൊടുത്തു വിടുന്നത് പോലും കൊണ്ടുപോകില്ല അല്ലേ? ആരോടെല്ലാം അമിത ലാഭം വാങ്ങിയും അമിത പലിശ വാങ്ങിയും ഉണ്ടാക്കിയ പണമാണ് വെറുതെ പോകുന്നത്? ദൈവം നമുക്ക് തരുന്നത് ബുദ്ധിയോടും ദൈവകൃപയോടും അനുഭവിക്കുവാനുള്ളതാണ്. സക്രിയാവിന്റെ സമയത്ത് ജനത്തിന്റെ അത്യാഗ്രഹം വളരെയായിരുന്നു. ദേവാലയം പണി പൂർത്തിയായതിന് ശേഷം ആ ദേശത്തെ ജീവിതത്തെ ചിത്രീകരിക്കുന്നതാണ് പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകമായ മലാഖി. മലാഖി പ്രവചനം 3:8 പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യം, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? അതെ, മനുഷ്യന് ദൈവത്തെ കൊള്ളയടിക്കാമോ? എന്നെ വിശ്വസിക്കൂ, ദൈവം തന്നെ അതിന് മറുപടി പറഞ്ഞു. അവൻ പറഞ്ഞു, ആ രാജ്യക്കാർ മുഴുവൻ അവനെ കൊള്ളയടിച്ചു എന്ന്. നോക്കൂ, അവർ അത്യാഗ്രഹത്തിൽ കുറ്റക്കാരായിരുന്നു. തങ്ങൾക്ക് തന്നെ ധനം സമ്പാദിക്കുന്നതിനായി അവർ തുനിഞ്ഞിറങ്ങി. ദൈവത്തെ കൊള്ളയടിക്കുന്നതിലേക്ക്, സ്വന്തം സഹോദരനെ മുറിപ്പെടുത്തുവാൻ പോലും അവർക്ക് മടിയില്ലായിരുന്നു. സക്രിയാവിന്റെ കാലത്ത് ആ ജനം ചെയ്തിരുന്നത് അതത്രേ. അത്യാഗ്രഹത്തിൻ്റെതായ ആ ആത്മാവ് ദേശത്ത് നിന്നും മാറ്റിക്കളവാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവം പ്രവാചകന് വെളിപ്പെടുത്തി. അത്യാഗ്രഹം ശപിക്കപ്പെട്ട ഒരവസ്ഥയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ഒരു വ്യക്തിക്ക് സാധിക്കാതെ പോകുന്നത് അത്യാഗ്രഹം കൊണ്ടാകുന്നു എന്നോർക്കുക. അവിടെ യേഫയുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. ദൈവവചനത്തിൽ ഏതെങ്കിലും സമയത്തൊരു സ്ത്രീ സ്ഥാനം തെറ്റിയിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം അത് ദുഷ്ടതയെ കാണിക്കുന്നതാകുന്നു എന്ന്. ഉദാഹരണത്തിന്, മത്തായിയുടെ സുവിശേഷം 13:33 ക്രിസ്തു പറഞ്ഞതായ ഉപമ ശ്രദ്ധിക്കൂ. ഒരു സ്ത്രീ പുളിച്ച മാവ് 3 പറ മാവിൽ കലർത്തുന്നു. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ആ പുളിച്ച മാവ് ദുഷ്ടതയെ ചിത്രീകരിക്കുന്നതത്രേ. ദൈവവചനത്തിൽ ആദിയോടന്തം ദുഷ്ടതയുടെ പുളിച്ച മാവ് ഒരു പ്രമാണമാകുന്നു. തിരുവചനത്തിൽ ഒരു സ്ത്രീയെ മതവുമായി ബന്ധപ്പെടുത്തി കാണിക്കുന്നിടത്ത് അവൾ ദുഷ്ടതയെ പ്രതിനിധീകരിക്കുന്നു എന്നോർക്കണം. ഉദാഹരണത്തിന്, വെളിപ്പാട് പുസ്തകം 2:20 തുയത്തൈരയിലെ സഭയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാകുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീ, അവളെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. വെളിപ്പാട് പുസ്തകം 17 നാം വായിക്കുന്ന വലിയ വേശ്യയുടെ കാര്യത്തിലും ഇത് ശരിയാണ്. അതെ, ദുഷ്ടത വാണിജ്യ പാതയിലേക്ക് പോയതായ ഇസ്രായേൽ രാജ്യത്തെയാണ് സക്രിയാവിന്റെ ദർശനത്തിലെ സ്ത്രീ പ്രതിനിധീകരിക്കുന്നത്. അവരെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, പക്ഷേ അവരുടെ നികൃഷ്ട പാപമായ അത്യാഗ്രഹത്തെ ആദ്യം കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. 5:8 വരുമ്പോൾ നാം കാണുന്നത്, ഇത് ദുഷ്ടതയാകുന്നു എന്ന് പറഞ്ഞ് അവൻ അവളെ ഏഫയുടെ അകത്താക്കി ഈയപ്പലക കൊണ്ട് അടച്ചു. ഇത് ദുഷ്ടതയാകുന്നു എന്ന് സ്ത്രീയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം സക്രിയാവിന് ദർശനങ്ങൾ വിവരിച്ചു കൊടുക്കുന്ന ദൂതൻ സ്ത്രീയെ ഏഫയുടെ നടുവിലേക്ക് തള്ളിയിറക്കി ഈയപ്പലക വെച്ച് അതിന്റെ വായും അടച്ചു. ഇതുവരെ അവൾ വളരെ സംതൃപ്തിയോടെ ഒന്നുകിൽ ഏഫയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഏഫയുടെ വക്കിലിരിക്കുകയായിരുന്നു. എന്നാൽ വാണിജ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബാബിലോൺ ഇപ്പോൾ നീക്കപ്പെടുവാൻ പോവുകയാണ്, അവരെ നശിപ്പിക്കുവാൻ പോകുന്നു എന്ന് ചുരുക്കം. അത് വന്നപ്പോൾ ആ സ്ത്രീ രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ്. കാരണം ബാബിലോണിനോടുകൂടി നശിപ്പിക്കപ്പെടുവാൻ സ്ത്രീ ആഗ്രഹിക്കുന്നില്ല. 9 നാം കാണുന്നു, ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ 2 സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അവർക്ക് പെരിഞ്ഞാറയുടെ ചിറക് പോലെ ചിറകുണ്ടായിരുന്നു. അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഏഫയെ പൊക്കിക്കൊണ്ടുപോയി. ഇത് മഹാരസമായിരിക്കുന്നില്ലേ? പക്ഷേ ഈ പറഞ്ഞ സ്ത്രീകൾ എന്തൊന്നിന്റെ പ്രതീകമാണ്? അവർ ദുഷ്ടതയുടെ ഏജന്റുമാരായിരിക്കണം. കാരണം ഏഫയിൽ ഉണ്ടായിരുന്ന സ്ത്രീയെ രക്ഷിക്കുവാനാണല്ലോ ഇവരുടെ ശ്രമം. ആ സ്ത്രീയെക്കുറിച്ച് ദൂതൻ പറഞ്ഞത് ഇത് ദുഷ്ടതയാകുന്നു എന്നാണ്. അവർക്ക് പെരിഞ്ഞാറയുടെ ചിറക് പോലെ ചിറകുണ്ടായിരുന്നു, അത് ശക്തിയേറിയ ചിറകുകളായിരുന്നു. തിരുവചനത്തിൽ ദൂതന്മാരെ കാണിക്കുന്നതിനല്ല പെരിഞ്ഞാറയെ ചിത്രീകരിച്ചിരിക്കുന്നത്, അത് അശുദ്ധമായ ഒരു പക്ഷിയായിരുന്നു, അശുദ്ധിയുടെ ചിത്രം എന്ന് ചുരുക്കം. 10ഉം 11ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്നോട് സംസാരിക്കുന്ന ദൂതനോട് അവർ ഏഫയെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അതിനവൻ, സിനാർ ദേശത്ത് അവർ അവൾക്ക് ഒരു വീട് പണിവാൻ പോകുന്നു, അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കും എന്ന് എന്നോട് പറഞ്ഞു. ദൈവമില്ലാത്ത, ഹൃദയമില്ലാത്ത വാണിജ്യപരത എന്ന ഈ വിഷയം ദൈവം ഇസ്രായേൽ മക്കളുടെ ദേശത്ത് നിന്നും നീക്കുവാൻ പോകുന്നു. ഇവിടെ ഒരു കാര്യം താങ്കൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തുടക്കത്തിൽ ഇസ്രായേൽ മക്കൾ ആട്ടിടയന്മാരും കൃഷിക്കാരുമായിരുന്നല്ലോ. അപ്രകാരത്തിലുള്ള ജീവിത രീതിക്കുതകുന്നതായിരുന്നു മോശീക ന്യായ പ്രമാണത്തിലെ മിക്കവാറും ഭാഗങ്ങൾ. നിലത്തെക്കുറിച്ചും മുന്തിരിത്തോട്ടത്തെക്കുറിച്ചും ധാന്യത്തെക്കുറിച്ചും കന്നുകാലികളെക്കുറിച്ചും അതുപോലെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണല്ലോ മോശയുടെ ന്യായപ്രമാണത്തിൽ ഒട്ടുമുക്കാലും. നാം ജീവിക്കുന്ന ഈ കാലങ്ങളിൽ പലസ്തീനിലേക്ക് മടങ്ങിപ്പോയ യഹൂദന്മാർ ഒട്ടുമുക്കാലും മണ്ണിൽ തന്നെ പണിയെടുക്കുന്നുണ്ട്. ആ രാജ്യത്തിന് വെളിയിൽ അവർ ആകുമ്പോഴൊക്കെ മറ്റു തൊഴിലിൽ ഏർപ്പെടുന്നു. മറ്റു രാജ്യത്ത് അവർ കൃഷിക്കാരായി ജീവിക്കുന്നത് കാണുവാൻ സാധിക്കില്ല. അവർ ബാബിലോണിൽ പ്രവാസത്തിൽ കഴിഞ്ഞപ്പോൾ മറ്റു ജാതികളിൽ നിന്നും കച്ചവടപരമായ കാര്യങ്ങൾ പഠിച്ചു. അവർ ഒന്നാന്തരം ബിസിനസ്സുകാരായി. ബാബിലോണിലെ ദൈവമില്ലാത്ത ജനങ്ങളിൽ കണ്ടതായ ധനത്തിനു വേണ്ടിയുള്ള മതിവരാത്ത താല്പര്യം ഇവരിലും ഉണ്ടാകുവാൻ തുടങ്ങി. വെളിപാട് പുസ്തകം 18ാം അധ്യായത്തിലേക്ക് താങ്കളുടെ ശ്രദ്ധയെ ഞാൻ വീണ്ടും ക്ഷണിക്കട്ടെ. അവിടെ നാം കാണുന്നത്, തന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതായ അവസരത്തിൽ ദൈവം വാണിജ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബാബിലോണയെ ശിക്ഷിക്കും. വാസ്തവത്തിൽ അവരെ പൂർണ്ണമായും നീക്കിക്കളയുവാൻ പോവുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, ബൈബിൾ വിപ്ലവാത്മകമായ ഒരു പുസ്തകം തന്നെയാണ്. അതുകൊണ്ടായിരിക്കും അനേകർക്കും ഇതിനോട് താല്പര്യമില്ലാത്തത്. ജോൺ കാൽവിൻ എന്ന വേദ പണ്ഡിതന് മുതലാളിത്ത വ്യവസ്ഥിതിയോടുള്ള ആ അറിവ്, അധികമായ അറിവ് ലഭിച്ചത് ബൈബിളിൽ നിന്നുമാകുന്നു എന്ന് പറയുന്നവരുണ്ട്. ഞാനതിനെ തെറ്റെന്ന് പറയുന്നില്ല സുഹൃത്തെ. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, ബൈബിൾ പണക്കാരുടെ വശത്തു നിന്ന് സംസാരിച്ചിട്ടുള്ളതിൽ കൂടുതൽ പാവങ്ങളുടെ വശത്തു നിന്നാണ് സംസാരിച്ചിട്ടുള്ളത്. സംശയമുണ്ടോ? നോക്കൂ, നാം യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ എത്ര പരുഷമായ ഒരു ദണ്ഡനാജ്ഞ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ ഞാനത് വായിക്കാം. 5ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. പണം വാരിക്കൂട്ടണമെന്ന ഒരേ ഒരു താല്പര്യത്തിൽ പണമുണ്ടാക്കുന്നവർക്കെതിരായി യാക്കോബ് സംസാരിക്കുന്നു. 5ാം അധ്യായത്തിന്റെ 4ാം വാക്യത്തിൽ യാക്കോബ് പറയുന്നത്, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ ഈ ഇന്നത്തെ സമൂഹത്തിലെ കാര്യങ്ങളെ നോക്കി ദൈവം ഈ ഭാഷയിൽ സംസാരിച്ചാൽ അത് അനീതിയായിരിക്കും എന്ന് എനിക്കങ്ങ് തോന്നുകയാണ്. കാരണം ഇന്ന് കാണിക്കുന്നതിനേക്കാൾ എത്രയോ നിസാരമായിട്ടായിരുന്നു യാക്കോബിന്റെ സമയത്തെ പണക്കാർ ചെയ്തിരുന്നത്. ഇന്നോ എങ്ങനെയെങ്കിലും 10ഓ 50ഓ ലക്ഷം രൂപ ഉണ്ടാക്കി നാട്ടിൽ കൊണ്ടുവന്ന് ബ്ലേഡ് കമ്പനി തുടങ്ങും. ഇന്നതൊരു തെറ്റല്ലല്ലോ. ഈ പണം കൊണ്ട് മറ്റൊന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിക്ഷേപിച്ച് ന്യായമായ പലിശ വാങ്ങരുതോ? അതുപോരാ, 25-30% പലിശ വാങ്ങി പാവങ്ങളെ ഞെക്കിപ്പിഴിയും. കച്ചവടങ്ങളോ എന്തുമാത്രം ലാഭമാകുന്നു എടുക്കുന്നത്. സുഹൃത്തെ, താങ്കൾ ഉണ്ടാക്കുന്ന പണം മറ്റാരുടെയും കണ്ണുനീര് കലർന്നതാകരുത്. യാക്കോബ് പറയുന്നത് അത് അനുഭവിക്കുവാൻ ഇടവരില്ല എന്നാണ്. ദൈവം ന്യായം വിധിക്കും. ഇന്നോളം ലോകം കണ്ടിട്ടുള്ളതിലേക്കും വിപ്ലവാത്മകമായ പുസ്തകം ദൈവത്തിന്റെ വചനമായ ബൈബിൾ തന്നെയാണ്. അനേകർക്കും അത് കൈകാര്യം ചെയ്യാവുന്നതിലും അധികം ചൂടുള്ളതാണ്, തൊട്ടാൽ പൊള്ളുമെന്ന് ചുരുക്കം. സക്കറിയാവിനെ വിശദീകരിച്ചു കൊടുക്കുന്ന ദൂതനോട് താൻ ചോദിക്കുന്നത് എന്തെന്ന് ശ്രദ്ധിച്ച്. അവർ ഏഫയെ എവിടേക്ക് കൊണ്ടുപോകുന്നു? അതിന് ദൂതൻ നൽകിയ മറുപടി, സീനാർ ദേശത്ത് അവർ അവൾക്കൊരു വീട് പണിവാൻ പോകുന്നു. ഈ സീനാർ എവിടെയാണെന്നറിയാമോ? അത് ബാബിലോൺ ദേശമാകുന്നു. ഷീനാർ ദേശം, ബാബിലോൺ ദേശം. ഏത് സ്ഥലത്തു നിന്നും ഈ ദുഷ്ടത അല്ലെങ്കിൽ ഈ ദുഷ്ട ഏർപ്പാട് ആരംഭിച്ചോ അവിടേക്ക് ദൈവം അതിനെ മടക്കി അയക്കുന്നു. അപ്പൊസ്തലനായ വിശുദ്ധ യോഹന്നാൻ അതിന്റെ അന്ത്യനാശം കണ്ടത് നാം വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ ഈ ദേശത്തിന്റെ അന്ത്യനാശം യോഹന്നാൻ കാണുന്നു. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി മഹതിയാം ബാബിലോൺ, വീണുപോയി. ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധ മദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. ഇനിയും 4-5 വാക്യങ്ങൾ. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവീൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. നോക്കണം, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ എല്ലാ രംഗങ്ങളിലും ദൈവം കൂടുണ്ടെന്ന് പറയുവാൻ സാധിക്കുമോ? വ്യാപാര രംഗങ്ങളിൽ, തൊഴിലാളി സംഘടനകളിൽ, ബ്ലേഡ് കമ്പനികളിൽ, വിനോദോപാധികളായ ചലച്ചിത്രം, നാടകം, ഗാനമേളകൾ, ഉത്സവങ്ങൾ, ഇവയിൽ ദൈവ സാന്നിധ്യം ഉണ്ടോ? ഇല്ലെന്ന് പറ. ഉറക്ക പറഞ്ഞു, ഇല്ല. അല്പം ബുദ്ധിയുള്ള ആരും സമ്മതിക്കുന്ന കാര്യം തന്നെയാണിത്. ഒരു ദിവസം ദൈവമില്ലാത്ത ഈ പണികളെല്ലാം ഭൂമിയിൽ നിന്നും ദൈവം നീക്കം ചെയ്യും. വെളിപ്പാട് ദിവസം 18-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 21 മുതൽ. പിന്നെ ശക്തനായ ഒരു ദൂതൻ തിരികല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞുകളയും, ഇനി അതിനെ കാണുകയില്ല. വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ സ്വരം നിന്നിലിനി കേൾക്കയില്ല. യാതൊരു കൗശലപ്പണിയും ചെയ്യുന്ന ഒരു ശില്പിയെയും നിന്നിലിനി കാണുകയില്ല. തിരികല്ലിന്റെ ഒച്ച ഇനി നിന്നിൽ കേൾക്കയില്ല. വിളക്കിന്റെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കയില്ല. മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ മഹത്തുക്കൾ ആയിരുന്നു. നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെട്ടിരുന്നു. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. ഈ തെറ്റായ മാർഗങ്ങൾ നീക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രായേൽ യഥാർത്ഥത്തിൽ വിശുദ്ധ നാടാകും. മുഴുവൻ ഭൂമിയിൽ നിന്നും ദുഷ്ടത നശിപ്പിച്ചു കഴിയുമ്പോൾ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും. ഈ ദുഷ്ടത നിറഞ്ഞ കാലത്തിൽ ജീവിക്കുന്ന നമുക്ക് പ്രത്യാശിക്കുവാൻ കഴിയുന്ന മഹത്വകരമായ ഭാവി അതാകുന്നു. ഈ പ്രത്യാശ താങ്കൾക്കുണ്ടോ? അതെ സുഹൃത്തെ, ദൈവത്തെ ഉൾപ്പെടുത്താതെ എന്തെങ്കിലുമൊക്കെ പണി താങ്കളുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ? അത് താങ്കൾക്ക് അനുഗ്രഹത്തിന് പകരം ശിക്ഷ മാത്രമേ നൽകൂ. അതുണ്ടാകാതിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കുവാൻ ജീവിതത്തെ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കില്ലേ? പ്രാർത്ഥിക്കാം.